ഇത് SBS റേഡിയോ മലയാളം.
പ്രണയലേഖനം എങ്ങനെ എഴുതണം? ഇതുപോലെ സംശയിച്ചിരിക്കുന്ന ഒരാളെയെങ്കിലും ഇന്ന് കാണാൻ കഴിയുമോ? പ്രണയലേഖനം എന്ന വാക്ക് പോലും കഴിഞ്ഞ കാലത്തിൻ്റെ മധുരമുള്ള ഓർമ്മകളിലേക്ക് മാറിയിരിക്കുന്നു. പ്രണയലേഖനം മാത്രമല്ല, എഴുതി അയച്ചിരുന്ന എല്ലാ സന്ദേശങ്ങളും അഥവാ എല്ലാ എഴുത്തുകളും. എഴുത്തുകൾ ടെലഗ്രാമുകൾക്കും ടെലിഫോണുകൾക്കും ഇമെയിലുകൾക്കും SMSകൾക്കും വഴിമാറിയ ശേഷം ഇപ്പോൾ സ്കൈപ്പും വാട്സാപ്പുമായി എത്തി നിൽക്കുന്നു. ഇനിയും എത്രയോ മുന്നോട്ടു പോകാനുമുണ്ട്. എങ്കിലും പഴയ പുസ്തകക്കെട്ടുകളും പെട്ടിയുടെ അറകളുമൊക്കെ പരതുമ്പോൾ എവിടെയോ ഒരു നിറം മങ്ങിയ ഇൻലൻഡോ പോസ്റ്റ് കാർഡോ കയ്യിൽ പെടാറില്ലേ? കയ്യക്ഷരങ്ങൾ അവിടെവിടെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകാം. എങ്കിലും സ്ഥലവും തീയതിയുമൊക്കെ കഴിഞ്ഞ് സ്നേഹം തുളുമ്പുന്ന ആ ആദ്യ വാക്കുകൾ, എത്രയും പ്രിയപ്പെട്ട, അതിലേക്കെത്തുമ്പോൾ തന്നെ മനസ്സിൽ ഒരു പൂക്കാലം വിടരാറില്ലേ? അടുത്താരോ ഇരുന്ന് മന്ത്രിക്കുന്ന പോലെ പ്രിയപ്പെട്ട അച്ഛനോ അമ്മയോ ഭാര്യയോ കാമുകിയോ അല്ലെങ്കിൽ കത്തിലെ വാക്കുകൾക്കപ്പുറം ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു അജ്ഞാത സുഹൃത്തോ, അതായിരുന്നു കത്തുകളുടെ മാസ്മരികത. അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും വാചകങ്ങൾക്കുമപ്പുറം, വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമപ്പുറം, സ്നേഹവും പ്രണയവും വിരഹവും പരാതിയുമായിരുന്നു ഓരോ കത്തുകളും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ഓരോ കത്തും ജനിച്ചിരുന്നത്. കത്തെഴുതുമ്പോൾ ഇൻലൻഡിലോ പോസ്റ്റ് കാർഡിലോ അമർന്നിരിക്കുന്ന കൈപ്പടം ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളായിരുന്നു പങ്കുവച്ചിരുന്നത്. അടുത്ത ബെഞ്ചിലിരിക്കുന്ന കാമുകിക്ക് ആരും കാണാതെ പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചു നൽകിയ പ്രണയലേഖനം മുതൽ പത്രാധിപർക്കെഴുതിയ കത്തുകൾ വരെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകില്ല. പക്ഷേ കത്തുകളിലെ അക്ഷരങ്ങൾ മാഞ്ഞതുപോലെ ആ കാലം നമുക്ക് കൈമോശം വന്നിരിക്കുന്നു.
അമ്മ തൻ ചിന്മുദ്രയാണീയെഴുത്തുകൾ തന്മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്നു നാം വീടിന് മോടിക്കൂട്ടും നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ. അമ്മ തൻ ചിന്മുദ്രയാണീയെഴുത്തുകൾ തൻ മകനായി പകർന്ന പാൽമുത്തുകൾ.
ശരിയാണ്, പണ്ടൊക്കെ കത്തെഴുതി കാത്തിരിക്കേണ്ടി വന്ന ആ കാലതാമസം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. മനസ്സിൽ തോന്നുന്ന കാര്യം തൊട്ടടുത്ത നിമിഷം ലോകത്തിന്റെ മറുകരയിൽ എത്തിക്കാവുന്ന ഉപഗ്രഹ സംവിധാനങ്ങൾ വന്നു. പക്ഷെ കത്തുകൾക്ക് പകരം കത്തുകൾ മാത്രം. അതുകൊണ്ടാണ് December 7 ലെറ്റർ റൈറ്റിംഗ് ഡേ അഥവാ കത്തെഴുതാനുള്ള ദിവസമായി ആഘോഷിക്കുന്നത്. ഇതൊരു ഔദ്യോഗിക ആഘോഷ ദിവസമല്ല. പക്ഷേ റിച്ചാർഡ് സിംകിൻ എന്ന ഓസ്ട്രേലിയക്കാരൻ തുടങ്ങിവച്ച ഈ ദിവസം ഇപ്പോൾ പല രാജ്യങ്ങളിലും കത്തിനെ സ്നേഹിക്കുന്ന പലരും ആഘോഷമാക്കുന്നു. എഴുതാൻ മറന്ന കത്തുകൾ വീണ്ടും എഴുതിയാണ് പലരും ഈ ദിവസത്തെ അംഗീകരിക്കുന്നത്. എന്നായിരിക്കും ആദ്യമായി മനുഷ്യൻ കത്തെഴുതിയത് എന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? ശിലായുഗത്തിൽ കല്ലുകളിൽ കൊത്തിയിട്ട ചിത്രങ്ങളായിരിക്കും ആദ്യകാലത്തെ മനുഷ്യന്റെ കത്തുകളെന്ന് വേണം വിലയിരുത്താൻ. പക്ഷെ ചരിത്രകാരന്മാർ പറയുന്നത് കൈകൊണ്ടെഴുതിയ ആദ്യത്തെ കത്ത് അയച്ചത് BC 500 പേർഷ്യൻ രാജ്ഞിയായ അറ്റോസയാണ് ഈ കത്തെഴുതിയത്. പിന്നീടിങ്ങോട്ട് പക്ഷികളുടെ കാലിൽ കെട്ടിയും സന്ദേശവാഹകർ വഴിയും കുതിരസവാരിക്കാർ വഴിയുമൊക്കെ കത്തുകൾ കൈമാറിത്തുടങ്ങി. ആധുനിക കാലഘട്ടത്തിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് കത്തയക്കുന്ന രീതി നിലവിൽ വന്നത് എന്നാണെന്നറിയാമോ? 1840 ബ്രിട്ടനിൽ വിക്ടോറിയ രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി പോസ്റ്റൽ സംവിധാനം തന്നെ തുടങ്ങിയത്. വൈകാതെ മറ്റു രാജ്യങ്ങളും ഇത് തുടങ്ങി. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ കേട്ടു തുടങ്ങിയ കത്തുകളുടെ കാര്യം മലയാളികൾക്ക് ഏറ്റവുമധികം ഗൃഹാതുരത്വം പകർന്നത് ഒരുപക്ഷെ മലയാളി പ്രവാസ ജീവിതം തുടങ്ങിയ ശേഷമാണ്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലേക്ക് പോയി വർഷങ്ങളോളം ബന്ധുക്കളെ കാണാതെ കഴിയുന്നവർക്ക് ഹൃദയം കൊണ്ടെഴുതിയ കത്തുകൾ മാത്രമായിരുന്നു ഏക ആശ്രയം. പ്രിയപ്പെട്ടവരുടെ ഒരു കത്തിനായി മാസങ്ങൾ കാത്തിരുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. കുറെയൊക്കെ തമാശയാണെങ്കിലും ഈ പാട്ട് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല നേർക്കാഴ്ചയാണ്. എന്താണ് കത്തുകൾക്ക് ഇത്ര പ്രത്യേകത? ഒരുപക്ഷെ നമ്മുടെ മനസ്സിലെ ഓരോ വികാരത്തെയും ഏറ്റവും നന്നായി അറിയുന്നത് കത്തുകളായിരിക്കും. ഒരു ഉദാഹരണം മാത്രം പറയാം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന് ഒരു ശീലമുണ്ടായിരുന്നു. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അയാളെ കണക്കറ്റ് ശകാരിച്ചുകൊണ്ട് ഒരു കത്തെഴുതും. കത്തെഴുതും എന്നതുവരെ മാത്രമേയുള്ളൂ, അയക്കില്ല. എന്തിന്, അവസാനം സ്വന്തം പേരെഴുതി ഒപ്പിടുക പോലുമില്ല. എഴുതി കുറച്ചു കഴിയുമ്പോൾ മനസ്സിലെ ദേഷ്യം മുഴുവൻ പോകുമെന്നാണ് എബ്രഹാം ലിങ്കൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കൻ അയച്ച കത്തുകളേക്കാൾ കൂടുതൽ അയക്കാത്ത കത്തുകളാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇനി നേരത്തെ ഞാൻ മലയാളിയുടെ എഴുത്തുശീലം പ്രവാസികളിലൂടെയാണ് വളർന്നതെന്ന് പറഞ്ഞിരുന്നു. അത് ഗൾഫ് മലയാളികൾക്ക് മാത്രമല്ല, ഓസ്ട്രേലിയയിലുള്ളവർക്കും നല്ല ഓർമ്മകളുണ്ട്. 1970s മെൽബണിലെത്തിയ സൂസി മാത്യുവിന്റെ ഓർമ്മകളിൽ കത്തുകൾക്ക് കറുപ്പും വെളുപ്പുമുണ്ട്.
ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എഴുതി അയക്കണം അങ്ങോട്ട്. എന്നിട്ട് അവിടെ നിന്ന് അവർ ഇൻഫർമേഷൻ എല്ലാം കണ്ടുപിടിച്ചേച്ച് ഇങ്ങോട്ടൊന്ന് എഴുതുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 2 weeks, മിനിമം 2 weeks എടുക്കും അങ്ങോട്ട് ചെല്ലാന്. ഓർ മേ ബി മോർ, ഇങ്ങോട്ട് വരാൻ അറ്റ്ലീസ്റ്റ് 2 weeks എടുക്കും. ചില സമയത്ത് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് വേറെ വല്ലയിടത്തും കൊണ്ട് ഇട്ടൊന്നും ഇരിക്കും. ഒരിക്കൽ ഞങ്ങൾക്ക് മെഡിക്കൽ ഇൻഫർമേഷൻ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു, അങ്ങോട്ട് എഴുതി അയച്ചു. വന്നപ്പോഴത്തേക്ക് എല്ലാം 1 മാസത്തിൽ കൂടുതലായി, 1.5 മാസമായപ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യവും കഴിഞ്ഞു. എല്ലാം വളരെ സ്ലോ ആയിരുന്നു. എന്നാൽ അതേ സമയത്ത് ഇപ്പോഴാണെന്ന് വരിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് വെല്ലൂർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ പുള്ളിയോട് കണ്ട് വർത്താനം പറയുകയോ ഒക്കെ ചെയ്യാം. അങ്ങനത്തെ ചേഞ്ചാണ് ഇപ്പം ഇത്രയും വന്നത്.
കത്തുകളെ കുറിച്ച് നല്ല ഓർമ്മകളും ഉണ്ടോ?
അതെ, നാട്ടിൽ നിന്ന് എന്തായാലും ഈ ടൈപ്പ് ചെയ്ത് എഴുത്ത് വായിക്കുന്നതിലും നല്ലത് കൈകൊണ്ട് എഴുതിയ എഴുത്ത് നമുക്ക് വായിക്കാനാ ഏറ്റവും സന്തോഷമുള്ളത്. എൻ്റെ അമ്മച്ചിയുടെ എഴുത്ത്, അമ്മച്ചി എനിക്ക് എഴുതിയ എഴുത്ത് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ മലയാളത്തിൽ നമ്മൾ എഴുതുന്നതും കൈകൊണ്ട് എഴുതുന്നതും വായിക്കാൻ അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പ്രയാസമായി. ഇത് എൻ്റെ അമ്മച്ചി എനിക്ക് എഴുതിയ എഴുത്ത്, അതിനേതാണ്ട് വലിയൊരു അങ്ങോട്ട് അതിന് വിലയിടാൻ പറ്റത്തില്ല. അതുപോലെ അമ്മച്ചി എനിക്കൊരു ഇത് റെസിപ്പി എഴുതി അയച്ചായിരുന്നു. ഇപ്പോഴും എൻ്റെ അതുണ്ട്. ഞാനത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ച് പിള്ളേർക്ക് വേണ്ടി, പക്ഷെ ആ മലയാളം ഞാൻ കളഞ്ഞിട്ടില്ല. ആ അമ്മച്ചിയുടെ ഹാൻഡ് റൈറ്റിങ്ങും എഴുതിയിരിക്കുന്ന എല്ലാം ഒരു പ്രത്യേകത എന്നാ അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസം. അത് ആ എഴുത്ത് കാണുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നത്, എൻ്റെ അമ്മച്ചി അല്ലെങ്കിൽ എൻ്റെ അപ്പച്ചൻ അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റർ, ഇങ്ങനെ ആ ഒരു ഭയങ്കര ഫീലിംഗ്. അത്
എത്ര കാലമായിട്ടുണ്ടാവും എഴുത്ത് എഴുതിയിട്ട്?
ഞാൻ എഴുത്ത് എഴുതിയിട്ട് 10 വർഷത്തിൽ കൂടുതലായി കാണും.
ക്യാൻബറയിലുള്ള റജി വർക്കി ഇപ്പോഴും കത്തുകളുടെ ഒരു ആരാധകനാണ്.
ചെറുപ്പകാലം മുതൽ, ഒരു 5 വയസ്സ് മുതൽ കത്ത് എഴുതിയിരുന്ന ആളാണ്. എനിക്ക് വേണ്ടിയല്ല കത്ത് എഴുതുന്നത്, ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയിട്ട്. വീട്ടിലുള്ള ആളുകൾ പറയുമ്പോൾ, നമ്മൾ 1st class പഠിക്കുമ്പോൾ തൊട്ട് ചെറിയ തോതിൽ എഴുതിയിരുന്നു. വീട്ടിൽ മേടിച്ചു കൊണ്ടിരുന്ന 15 പൈസയുടെ കാർഡോ 10 പൈസയുടെ കാർഡ്, ആ കാർഡിന്റെ പുറത്ത് മുന്നേ എഴുതുന്ന കത്തുകൾക്ക് പറഞ്ഞു തരുന്നത്, പ്രിയമുള്ള ജോർജ് കുട്ടി വായിച്ചറിയുവാൻ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, ഇവിടെയും അവിടത്തെ പോലെ തന്നെ എല്ലാവർക്കും സുഖം തന്നെ. ഞാൻ ഈ കത്തെഴുതുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് തുടങ്ങിയിട്ടാണ് കത്തുകൾ അന്ന് എഴുതി തുടങ്ങിയിരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ, സ്കൂൾ അടയ്ക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരുടെ അഡ്രസ്സ് മേടിച്ചിട്ട് ആ അഡ്രസ്സിലേക്ക് കത്തെഴുതും, പ്രിയമുള്ള രാജപ്പനറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തെഴുതി തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് കത്ത് ഏറ്റവും ശക്തമായി നമ്മളെ കത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും അനശ്യൂതമായ കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ കാത്തിരിപ്പുണ്ടാകുന്ന പ്രവാസം തുടങ്ങുമ്പോഴാണ്. അപ്പൊ ആദ്യം ബോംബെയിലേക്ക് പോകുമ്പോൾ ബോംബെയിൽ ചെന്നിട്ട് ഒരു ദിവസം കുറഞ്ഞത് 15 കത്തെങ്കിലും വന്നിരുന്നു ആദ്യഘട്ടത്തിൽ എനിക്ക്. അതുപോലെ തന്നെ തിരിച്ചും കത്തെഴുതിയിരുന്നു. നമ്മൾ നാടുമായിട്ടുള്ള ഏക ബന്ധം എന്ന് പറയുന്ന ഈ കത്തിലൂടെ, കത്തിന്റെ കാര്യത്തിൽ ഏറ്റവും സ്നേഹനിർഭരമായ കത്ത് അമ്മയുടെ കത്താണ്. അമ്മയുടെ കത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഉൾപ്പുളകവും ആശ്വാസവും സമാധാനവും അതൊരു ആത്മീയ തലം തന്നെയാണ്. മോനെ, നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ നന്നായിരിക്കുന്നു, നിനക്ക് ക്ഷീണമാണ്, നീ എന്തൊക്കെയാണ് കഴിക്കുന്നത്? അങ്ങനെ ആ കത്തിന്റെ അധ്യാവസാനം നമ്മളെ കുറിച്ചറിയാനുള്ള അന്വേഷണങ്ങൾ മാത്രമായിരിക്കും അമ്മയുടെ കത്ത്. അവസാനമാണ് എഴുതുന്നത്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സുഖം തന്നെ. പിന്നീട് ചെറിയ ചെറിയ കഥകൾ പറയും, ചിലപ്പോൾ വയലക്കത്തെ പട്ടി ചത്തുപോയത്, അല്ലെങ്കിൽ അവിടുത്തെ കാളയെ വിട്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ എഴുതിക്കൊണ്ട് നാട്ടുവിശേഷങ്ങളും ചെറിയ കാര്യങ്ങളും ഒക്കെ എഴുതി. അമ്മയുടെ കത്താണ് ഏറ്റവും ആത്മീയമായിട്ടുള്ള കത്തുകളെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് നമ്മൾ ഏറ്റവും ത്രസിപ്പിക്കുന്ന കത്ത് എന്ന് പറയുന്നത് കാമുകിയുടെ കത്താണ്. ആ കത്തുകൾക്ക് വേണ്ടിയും ഇതുപോലെ വളരെ കാര്യമായി കാത്തിരിക്കുകയും സ്വപ്നങ്ങൾ നെയ്തൊരുക്കുന്ന കത്തുകൾ വരും. ആ കത്തുകളും വളരെ സന്തോഷം നൽകുന്ന കത്തുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരുടെ കത്തുകൾ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളുടെയൊക്കെയും കത്തുകൾ ഞാൻ നീണ്ടകാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പോഴും കുറെ കത്തുകൾ എന്റെ അടുത്തുണ്ട്. ഞാൻ അവർക്ക് എഴുതിയ കത്തുകൾ അവർ എനിക്ക് തിരിച്ചു തരികയും അവർ എനിക്ക് എഴുതിയ കത്തുകൾ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തില് ഇല്ലൻഡിലൂടെയും കാടിലൂടെയും ഒക്കെ നടക്കുന്ന കത്തെഴുത്തൊരു സർഗപ്രക്രിയയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതിന്റെ രൂപഭേദങ്ങളും പിന്നീട് കണ്ടു. അതിലൊന്നാണ് ഇല്ലൻഡ് മാഗസിൻ എന്ന് പറയുന്ന ഒരു സാധനം. ലിറ്റിൽ മാഗസിൻ പോലെ ഇല്ലൻഡിന്റെ അകത്ത് 4-5 ചെറിയ കഥകൾ, 4-5 ചെറു കവിതകൾ, ചിലപ്പോൾ ഒരു കഥ മാത്രം. കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ സാധനങ്ങൾ വരുന്നത്. അത്തരം കിട്ടിയിരുന്ന ഒരു ഇല്ലൻഡ് മാഗസിനിലെ ഒരു 1985 86 ഇല്ലൻഡ് മാഗസിനിലെ ഒരു ഒരു കത്ത്, ഒരു കവിത എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അതിങ്ങനെയാണ്: എനിക്കെന്റെ ശിരസ് വേണ്ട, എനിക്കെന്റെ ശിരസ് വേണ്ട, പകരം കഴുതയുടേതൊന്നു മതി. ആ കവിത ഓർത്തു വെക്കാനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിലെ യൗവനങ്ങളുടെ നിരാശിതത്വം മുഴുവൻ സൂചിപ്പിക്കുന്നതാണ് ആ കവിത.
എന്തായാലും December 7 എന്ന കത്തെഴുത്തു ദിവസം കടന്നുപോയിരിക്കുന്നു. എന്നും കത്തെഴുതാനൊന്നും പറ്റുകയുമില്ല. എങ്കിലും എപ്പോഴെങ്കിലും പേനയും പേപ്പറും എടുത്ത് രണ്ടു വരി എഴുതി ആർക്കെങ്കിലും അയച്ചാൽ ഒരുപക്ഷെ അത് കിട്ടുന്നവർക്കുള്ളൊരു സന്തോഷം എന്തായിരിക്കും?
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.